Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
ചർച്ച ചെയ്തത് ജ്ഞാനകർമ്മ സംശയത്തെ കുറിച്ചാണ്. അതിന് എന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തു. കേവലം കർമ്മം കൊണ്ട് മോക്ഷസാധ്യമാകുന്നു, അതാണ് ആദ്യം ചർച്ച ചെയ്തത്. അത് സാധ്യമല്ലാതെ സമപ്രധാനമായിട്ട് കർമ്മവും ഉപാസനയും രണ്ടിനും തുല്യമായി രണ്ടുകൂടി ചേർന്ന് അത് മോക്ഷത്തിന് കാരണമല്ല. ഉപാസന മുഖ്യം, കർമ്മം അമുഖ്യം. മറിച്ച് കർമ്മം മുഖ്യം, ഉപാസന അമുഖ്യം. ആ രീതിയിൽ നാല് തരത്തിലും വരുന്നതാണ് കർമ്മ സമുച്ചയം. അതിനെല്ലാം നിഷേധിച്ചു. അതോ വിരോധോ വിദ്യാകർമ്മണോഹോ എന്നിട്ട് പറഞ്ഞു. അതുകൊണ്ട് വിദ്യാകർമ്മങ്ങൾ യോജിക്കത്തില്ല, അത് സമുച്ചയാനുപത്തി, സമുച്ചയ സാധ്യമല്ല. വിരോധാദേവച്ച വിദ്യാമോക്ഷം പറയുന്ന കർമാണ്യപേക്ഷത ഭാഷ്യത്തിന്റെ അവസാന ഭാഗം പറയുക. ഇന്ന് എല്ലാ തരത്തിലും ചിന്തിച്ചിട്ടും ഇതിനെ പരസ്പരം സമന്വയിപ്പിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് വിദ്യ മോക്ഷത്തിനു വേണ്ടി കർമ്മത്തെ അപേക്ഷിക്കുന്നില്ല. സ്വനാഭേദു പൂർവ ഉപജിത പ്രതിബന്ധ പ്രണയദ്വാരേണ വിദ്യാഹേതുത്വം പ്രതിപദ്യന്തേ കർമാണ ഇത്യാനീതി. അതേവ അസ്മിൻ പ്രകടന ഉപന്യാസ്യാനി കർമാണിത്യപൂജ ഏവഞ്ച അവിരോധ കർമ്മവിധി ശ്രദ്ധിക്കുന്ന. വിദ്യയും കർമ്മവുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഈ പ്രകടനത്തിന് നിത്യകർമ്മങ്ങളെ കുറിച്ച് മറ്റും പറയും. അതെന്തിനു പറഞ്ഞു? കർമ്മത്തിന് പ്രയോജനമുണ്ട്. ഇതിന് പൂർവ ഉപജിത പ്രതിബന്ധ അപനയനദ്വാരേണ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അത് പൂർവത്തിൽ ആർജിച്ചിരിക്കുന്ന പ്രതിബന്ധങ്ങളെ ഇല്ലാതാക്കും. ചിത്തശുദ്ധി അതിലൂടെ വിദ്യാഹേതുത്വം ജ്ഞാനത്തിന് ഹേതുവായി തീരുന്നു. ഇവിടെ പറയുന്നത് ജ്ഞാനകർമ്മ സമുച്ചയത്തെ നിഷേധിക്കുന്നു, അതുകൊണ്ട് കർമ്മം നിഷ്പ്രയോജനമാണെന്ന് വരുന്നില്ല. അതാണ് അവസാനം പറയുന്നത്. കർമ്മത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കർമ്മത്തിന് ഫലവുമുണ്ട്. അതുകൊണ്ട് നിത്യകർമ്മങ്ങൾ, അത് നിത്യമെന്നുകൊണ്ട് പറയും കാമ്യനിഷ്ഠങ്ങൾ ഒഴിവാക്കും. അവശ്യം അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളാണ് നിത്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സ്വാർത്ഥമായ ലാഭത്തിന് വേണ്ടി അല്ലാതെ അനുഷ്ഠിക്കേണ്ടി വരുന്ന കർമ്മങ്ങൾ, അത് ദുരിതക്ഷയത്തിന് ഉപകരിക്കുന്നു. അതുകൊണ്ട് കർമ്മത്തിന്റെ പ്രാധാന്യം അതിനെയും കൂടെ ചർച്ച ചെയ്യുന്നു. വിദ്യാഹേതുത്വം പ്രതിപദ്ധ്യന്തേ, മുമ്പ് എന്താണ് പറഞ്ഞത്? മോക്ഷം പ്രതിയുന്ന കർമാണി അപേക്ഷതേ, മോക്ഷത്തിന് വിദ്യ കർമ്മത്തെ അപേക്ഷിക്കുന്നില്ല. അടുത്തെന്ത് പറയുന്നു? വിദ്യാഹേതുത്വം പ്രതിപദ്ധ്യ, അതേസമയം കർമ്മങ്ങൾ വിദ്യയ്ക്ക് ഹേതുവാണ്. ഇത് രണ്ടും ഭാഷകാരെ അംഗീകരിക്കുന്നുണ്ട്. ഒന്നിനെ മാത്രം സ്വീകരിച്ചാൽ പോലെ അതേവ അശ്വിൻ പ്രകടനെ പുണ്യസ്ഥാനി കർമാണി. അതുകൊണ്ടാണ് ഈ പ്രകടനത്തിൽ കർമ്മങ്ങളെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ സമാവർത്തനം പൂർത്തിയാക്കി ഗുരുകുലത്തിൽ നിന്ന് ഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ബ്രഹ്മചാരിയോട് ആചാര്യൻ പറയുകയാണ് കർമ്മം അനുഷ്ഠിക്കണം. അതാണ് സന്ദർഭം. ആ കർമ്മം മോക്ഷത്തിന് വിദ്യയെ സഹായിക്കുന്നില്ല എന്നും പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാകും? അതിനെ സമന്വയിപ്പിക്കാൻ വേണ്ടി പറയുന്നു വിദ്യജ്ഞാനത്തിന് ഹേതു തന്നെയാണ്. അത് പ്രതിബന്ധത്തെ നശിപ്പിച്ചുകൊണ്ട് മുണ്ടക്കണ്ണ ശുദ്ധിയിലൂടെ അത് ഹേതുവാകുന്നു. അതേസമയം വിദ്യ സ്വതന്ത്രമായി മോക്ഷത്തിന് കാരണമാണ്. അതുകൊണ്ട് രണ്ടിനും സംഘത്തുമുണ്ട്, കർമ്മത്തെ നിഷേധിക്കുന്നതിനും കർമ്മത്തെ സ്വീകരിക്കുന്നതിനും. രണ്ടും പ്രാമാണികമാണ്. ഏവഞ്ച അവിരോധ കർമ്മവിധി ശ്രുതിയിലാണ്. അതുകൊണ്ട് പറയുന്നത് ഇവിടെ അങ്ങനെ വിരോധം ഭക്ഷ്യകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനവും കർമ്മവും തമ്മിലുള്ള വിരോധം പർവ്വതത്തെ പോലെയാണ് ചലിപ്പിക്കാൻ കഴിയുന്നത്. ദൃഢമായ വിരോധമാണെന്ന് പറയുന്നു. എന്നിട്ടിവിടെ പറയുന്നത് എന്താണ്? അവിരോധ കർമ്മവിധി ശ്രുതിയിലാണ്, അങ്ങനെ വിരോധമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളല്ല പറയുന്നു. ഏത് തരത്തിൽ കർമ്മങ്ങൾ ഉപയോഗപ്പെടുന്നു എന്ന് മനസ്സിലാക്കണം, ഏത് തരത്തിൽ കർമ്മം സഹായിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അത് കേവലയായ വിദ്യയായ പരമശ്രേയിപ്പോ ജ്ഞാനവും കർമ്മവുമായിട്ട് വിരോധമില്ല. അതാണ് ഇവിടെ നിഗമനം. അതേസമയം മോക്ഷം കേവലമായ ജ്ഞാനം കൊണ്ട് മാത്രമാണ്, കർമ്മം കൊണ്ടല്ല. കർമ്മത്തിന് അതിന് കാരണമാകുന്നതിനുള്ള യോഗ്യതയില്ല. അതേസമയം അക്കർമ്മം വേദത്തിൽ വിധിച്ചിരിക്കുന്നു, ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കർമ്മം അനിഷ്ഠേയമാണ്. അത് എന്തൊക്കെ ശ്രദ്ധയ്ക്ക് വേണ്ടി അതുകൊണ്ട് രണ്ടു കാര്യവും ഇവിടെ സമന്വയിപ്പിച്ചിരിക്കുകയാണ്. കേവലമായ വിദ്യ, കർമ്മരഹിതമായ വിദ്യ, കേവലമായ വിദ്യ എന്ന് ഭാഷകാരൻ പറയുമ്പോൾ സന്യാസപൂർവകമായ വിദ്യ, കർമ്മസന്യാസപൂർവകമായ വിദ്യ, അതാണ് മോക്ഷത്തിന് കാരണം. ഒരേ സമയത്ത് വിദ്യയും അതേസമയം കർമ്മവും, അത് ഭാഷകാരൻ സ്വീകരിക്കത്തില്ല. കർമ്മത്തിന് പ്രാധാന്യമുണ്ട്, അത് വിദ്യോത്പത്തിക്ക് മുമ്പ്. വിദ്യോത്പത്തിയിൽ കർമ്മത്തിന് സ്ഥാനമൊന്നുമില്ല. ഏവന്തറിയാ അശ്രമാന്തരാനുപത്തി, അങ്ങനെയാണെങ്കിൽ മറ്റാശ്രമങ്ങളുടെ ആവശ്യമില്ല. ആശ്രമാന്തരാനുപത്തി എന്തുകൊണ്ട്? കർമ്മ നിമിത്തത്വ വിദ്യോത്പത്തി എവിടെ ഇപ്പോ ഭക്ഷ്യകാരനുപയോഗിച്ചു. വിദ്യ ഉത്പന്നമാകുന്നതിൽ കർമ്മം ആവശ്യമാണ്. കർമ്മം ജീവിതത്തിൽ കൂടിയേ തീരും. കർമ്മം എവിടെയാണ് അനുഷ്ഠിക്കുന്നത്? ഗാർഹസ്ഥ്യത്തിൽ, ഗൃഹസ്ഥാശ്രമം. അങ്ങനെ ഗൃഹസ്ഥാശ്രമം മുറി ഇവിടെ കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസ ആശ്രമം അതിന്റെ ആവശ്യം എന്താണെന്നോ ആശ്രമത്തി മറ്റൊരാശ്രമത്തിന്റെ ആവശ്യം എന്താ? കർമ്മ നിമിത്തത്വ വിദ്യുത്പത്തി, കർമ്മം നിമിത്തമാണ് വിദ്യുത്പത്തിക്ക്. കാരണം കർമ്മം കൊണ്ട് അന്ധകരണ ശുദ്ധി വരുന്നു, വിദ്യ ഉണ്ടാകുന്നു. അപ്പൊ കർമ്മം കൂടിയേ തീരും. ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുക, കർമ്മങ്ങളെ അനുഷ്ഠിക്കുക, ആത്മസിദ്ധി നേടുക, ജ്ഞാനം. സന്യാസത്തിന്റെ ആവശ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഗർഭസ്ഥിരിച്ച വിഹിതാനി കർമ്മങ്ങൾ, ഗർഭത്തിന്റെ കർമ്മങ്ങളെല്ലാം ഉദ്ധരിച്ചിരിക്കുന്ന ഗൃഹസ്ഥനാണ് സന്യാസികൾ. പൂർവക്ഷി പറയുന്നു, ഗർഭസ്ഥിരിച്ച വിഹിതാനി കർമ്മങ്ങൾ ഗർഭസ്ഥ്യത്തിന്, ഗൃഹസ്ഥ ആശ്രമത്തിലാണ് കർമ്മങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഏകാശ്രമ്യമേ ഐകാശ്രമം, ഒരാശ്രമമേ ഉള്ളൂ, അത് ഗർഭസ്ഥി ഉണർന്ന് കഴിയാലോ. അതശ്ച യാവജ്ജീത ശ്രുതയോ അനുകൂലതര. ശ്രുതീനം പറയുന്ന യാവജ്ജീവം അഗ്നിഹോത്രം ജുഹൂയ, മരണം വരെ യാവജ്ജീവം, മരണം വരെ അഗ്നിഹോത്രം അനുഷ്ഠിക്കുന്നു. മരണം വരെ അഗ്നിഹോത്രം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അവിടെ ഗർഭസ്ഥത്തിൽ തന്നെ തുടരണം. സന്യാസത്തിൽ പിന്നെ അഗ്നിഹോത്രം ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നു, മരണം വരെ അഗ്നിഹോത്രം അനുഷ്ഠിക്കണം. അത് ചിത്തശുദ്ധിക്കായിക്കോട്ടെ, അങ്ങനെ ചിത്തശുദ്ധി ഉണ്ടാകും, ജ്ഞാനം ഉണ്ടാകും. സന്യാസം അതിന്, സന്യാസം എന്നുവെച്ചാൽ കർമ്മത്യാഗം. സന്യാസം എന്ന് പറയുമ്പോൾ പ്രത്യേകം പറഞ്ഞു, നമ്മൾ സ്വപ്ന ലോകത്തിനൊന്നും പറഞ്ഞു. സന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മത്യാഗ രൂപത്തിലുള്ള സന്യാസം. നമ്മുടെ ഇന്നത്തെ സന്യാസം അതാണ് കർമ്മത്യാഗ രൂപത്തിലുള്ള സന്യാസം. അത് വേണ്ടല്ലോ എന്നാണ് ഋഷികാരൻ പറയുന്ന അത്തരം ഒരു സന്യാസത്തെക്കുറിച്ചാണ്. സർവകർമ്മ സന്യാസം പറയുന്നു, അത് ശരിയല്ല. പുരോക്ഷി പറയുന്ന എന്താണ്? ഒരാശ്രമം മാത്രം മതി, ഗൃഹസ്ഥാശ്രമം വേണമെന്ന് വേണ്ട. അത് പറയുന്നു അത് ശരിയല്ല എന്നുകൊണ്ട് കർമ്മ അനേകത്വ. നിങ്ങൾ പറയുന്നത് പോലെ കർമ്മം എന്ന് പറയുന്നത് ജ്യോതിഷ്ടോമോ അഗ്നിഹോത്രമോ മാത്രമൊന്നുമല്ല, കർമ്മ അനേകമാണ്. അഗ്നിഹോത്രാദി നിയമകർമ്മമാണ്. അഗ്നിഹോത്രാദികൾ മാത്രമാണ് കർമ്മം വേദത്തിൽ പറഞ്ഞിരിക്കുന്ന എന്ന് എടുത്തോളെ. കർമ്മ അനേകമാണ്. വേദന്തൊക്കെയാണ് കർമ്മങ്ങൾ? ബ്രഹ്മചര്യം, തപ സത്യവദനം, ശമ ദമ അഹിംസ നിത്യവുമാതി എന്നിവയിൽ കർമ്മാണി ഇതരാശ്രമ പ്രസിദ്ധാനി വിദ്യോത്പത്ത സാധക തമാനി അസങ്കീർണത്വ വിദ്യന്റെ ധ്യാന ധാരണാദി ലക്ഷണാനിച്ച പക്ഷതിജ തപസ ബ്രഹ്മ വിജിജ്ഞാസസ്വ ഇതി. ജന്മാന്തരപര കർമ്മഭ്യസ്ഥ പ്രാഗവിദ്യാർത്ഥസ്യ വിദ്യോത്പത്തി സംഭവ കർമാർത്ഥത്വച്ച ഗർഹസ്ഥ പ്രതിപത്തേ കർമ്മസാധ്യായന്റെ വിദ്യായാം സത്യം ഗർഹസ്ഥ പ്രതിപത്തിൽ അനർത്ഥിത ഏവ. പുറവക്ഷൂരെന്ന് എന്താണ്? ഒരാശ്രമം മതി, ഗൃഹസ്ഥാശ്രമം മാത്രം മതി. അവന ഭാഷകാരൻ നിഷേധിക്കുന്നു, ഗൃഹസ്ഥാശ്രമം അത്യാവശ്യമുള്ള കാര്യമല്ല. എന്തുകൊണ്ട്? നഹി അഗ്നിഹോത്രാദി നിയമകർമാണി. അഗ്നിഹോത്രാദി ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ അഗ്നിഹോത്രാദി, അതുമാത്രമുള്ള കർമ്മങ്ങളുണ്ട്. കർമ്മങ്ങൾ സന്യാസാശ്രമത്തിനും മാനസികമോ വാചികമോ ശാരീരികമോ ആയ കർമ്മങ്ങൾ മറ്റാശ്രമങ്ങളിലും ഇതരാശ്രമ പ്രസിദ്ധാനി ബ്രഹ്മചര്യം സന്യാസം വാനപ്രസ്ഥം ഈ ആശ്രമങ്ങളിലും കർമ്മമുണ്ട്. എന്തൊക്കെയാണ് ബ്രഹ്മചര്യം? അതൊരു കർമ്മമാണ്, ഒരു വ്രതമാണ്, അനുഷ്ഠാനമാണ്, മാനസികമായ നിശ്ചയമാണ്. തപ പലതരത്തിൽ പറയുന്ന തപസ്സുകൾ പ്രായശ്ചിത്ത രൂപത്തിലും മറ്റ് പലതരത്തിലും അനുഷ്ഠിക്കേണ്ടി വരുന്ന തപസ്സുകൾ കർമ്മങ്ങളാണ്. അത് മറ്റാശ്രമത്തിനുള്ളതാണ്. സ്നാനം പോലെയുള്ള കാര്യങ്ങൾ അത് നിയമപൂർവ്വം അനുഷ്ഠിക്കുകയാണ്, അത് തപസ്സായി. സത്യവദനം, സത്യം പറയുക, അത് സന്യാസത്തിലെ സത്യം പറയാൻ സാധ്യമാകും. ഉണ്ടാക്കുന്ന ശക്തി അതിന് സാധ്യമല്ല. സന്യാസത്തിന് മാത്രമേ സത്യം അതിന് സാധ്യമല്ല. നിങ്ങൾ സന്യാസിമാരാണോ സത്യം പറയുന്നില്ലല്ലോ. സന്യാസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ത്യാഗം. ആശ്രമം കെട്ടിയിരുന്നാൽ സത്യം പറയാൻ പറ്റത്തില്ല, അസത്യം പറയും. അത് എല്ലാം ഉപേക്ഷിക്കുന്ന സന്യാസം അതെന്താ പറയുക, അത് വ്യവഹാരത്തിൽ സത്യം പറയാൻ പറ്റത്തില്ല. വ്യവഹാരത്തിൽ ജീവിക്കുക, സത്യം പറയുക, അത് പ്രയാസമാണ്. വ്യവഹാരം സഫലമാക്കണം, അതിന് നേട്ടങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ കള്ളവും പറയുകയും സത്യവേദനം അതിന് ഗ്രഹസ്ഥനും പ്രയാസവും ഗർഭസ്ഥിരിക്കുമ്പോ ഈ പറയുന്നത് ബ്രഹ്മചര്യം തപസ് സത്യവേദനം ഇതൊന്നും സാധ്യമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നേടുന്നതിന് ചെറിയ കള്ളങ്ങളൊക്കെ പറയുകയും അല്ല സാധ്യമല്ല. ശമഹ ദമഹ അഹിംസ ഇതെല്ലാം എന്താണ്, ഇതരാസന പ്രസിദ്ധാനി അതിന്റെ കർമ്മ, ഇതും കർമ്മങ്ങൾ. ഇതരാസന പ്രസിദ്ധാനി സന്യാസത്തിൽ പ്രസിദ്ധമായിരിക്കും. സന്യാസം വെച്ചാൽ സർവ ത്യാഗരൂപത്തിലുള്ള സന്യാസം, എല്ലാം ഉപേക്ഷിച്ച് പരിവ്രജനം എന്നാണ്. ഇതെല്ലാം പൂർണ്ണമായി പരിവ്രജനത്തിലെ സാധ്യമാകും. അല്ലെങ്കിൽ വ്യവഹാരം വരും, വ്യവഹാരം വരുമ്പോൾ അവിടെ അസത്യം വരും. സത്യത്തെ മാത്രം ആശ്രയിച്ച് വ്യവഹാരം നടക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് ഇതരാശ്രമത്തെ സിദ്ധാനം. ഗൃഹസ്ഥാശ്രമത്തിൽ ഉണ്ടെന്നല്ല പറഞ്ഞു, ഇതരാശ്രമത്തിൽ. ഇതെല്ലാം കുറേയൊക്കെ ഗൃഹസ്ഥാശ്രമത്തിൽ സ്വീകരിക്കാവുന്ന നടക്കുന്നു. ചെറിയ ഇളവ് ശരിക്കും ഇതരാശ്രമത്തിലെ സർവത്യാഗരൂപത്തിലുള്ള സന്യാസാശ്രമം. അപ്പൊ ഇന്ന് സന്യാസിയാണ് കള്ളം പറയേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ്, സന്യാസമല്ല ഇത്, ത്യാഗരൂപത്തിലുള്ള സന്യാസം, സർവത്യാഗരൂപത്തിലുള്ള സന്യാസം അതൊന്നുമില്ല. വിദ്യുത്പത്തു സാധകതമാനി, ഇത് വിദ്യുത്പത്തിയിൽ അന്തരംഗമായിരിക്കുന്നു. ഗൃഹസ്ഥാശ്രമത്തിലും ഗൃഹസ്ഥാശ്രമി ചിത്തശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, നിത്യകർമ്മങ്ങളും അത് ബഹിരംഗമാണ്. എന്നാൽ അത് വിദ്യയ്ക്ക് കാരണമാണ്, പക്ഷെ അത് ക്രമേണ കർമ്മം ചെയ്യുന്നു, ചിത്തശുദ്ധി വരുന്നു, കർമ്മങ്ങളിൽ നിന്ന് വിരക്തനാകുന്നു, ഗ്രഹത്തെ ഉപേക്ഷിക്കുന്നു. അതാണ് പരമ്പരയായിട്ട് വരുന്നത്. ഇതെങ്ങനെയല്ല അത്രയും എത്തിക്കഴിഞ്ഞു, ഗൃഹത്തെ ഉപേക്ഷിച്ചു, കർമ്മങ്ങളെ ഉപേക്ഷിച്ചു, വ്യവഹാരത്തെ തന്നെ ഉപേക്ഷിച്ചു, ശരീരം നിലനിർത്താൻ വേണ്ടി വിഠാടനം മാത്രം സ്വീകരിക്കുന്നു. ആ ഒരു നിലയിൽ അയാൾ അനുഷ്ഠിക്കുന്ന ബ്രഹ്മചര്യം തപസ് സത്യവദനം സമന്ദനം അഹിംസ ഇതെല്ലാം വിദ്യോത്പത്തിക്ക് നേരിട്ട് സാധകതമാനി നേരിട്ട് കാരണമായി തീരുന്നു. അതുകൊണ്ടാണ് സംഗ്രഹം പറയുന്നത് സർവകർമ്മ സന്യാസ പൂർവ്വമായ ജ്ഞാനനിഷ്ഠ. അവിടെ സന്യാസിക്കുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളാണ് ബ്രഹ്മചര്യം സത്യം എന്ന് പറയുന്നത്. ശരീരങ്ങളിൽ ചെയ്യുന്ന ആയാസകരമായ പ്രവൃത്തികൾ മാത്രമല്ല കർമ്മം, ഇതാണ് മുഖ്യകർമ്മം. സന്യാസിയുടെ മുഖ്യകർമ്മം ഇത് വിദ്യുത്പത്തു സാധകതമാനി അസങ്കീർണത്വ. ഇതിന് മറ്റൊരു ഗുണം കൂടി സന്യാസിയുടെ കർമ്മത്തിന് എന്താണ്, അത് അസങ്കീർണമാണ്. അസങ്കീർണം എന്ന് വെച്ചാൽ ഹിംസാരഹിതമാണ്. പൊതുവെ അവിടെ ഹിംസയില്ല, വ്യവഹാരം ഉണ്ടെങ്കിൽ ഹിംസിക്കുന്നു, ഹിംസ സംഭവിക്കുന്നു. വ്യവഹാരത്തിൽ സത്യവും പറയും അസത്യവും പറയേണ്ടി വരും, വാക്കുകളും പ്രവൃത്തികളും എല്ലാം ഹിംസിക്കേണ്ടി വരും. മനുഷ്യരെ തെറ്റ് ചെയ്യുന്നതിനെ ശിക്ഷിച്ചാലും അത് ഹിംസയാണ്. ഒരാളുടെ മനസ്സിന് വേദന ഉണ്ടാക്കിയാലും അത് ഹിംസയാണ്. അപ്പൊ വ്യവഹാരത്തിൽ നിന്നുകൊണ്ട് ഹിംസ ഒഴിവാക്കാൻ പറ്റും. പക്ഷെ സന്യാസിക്ക് വ്യവഹാരമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അയാളുടെ ബ്രഹ്മചര്യാദികളെല്ലാം അസങ്കീർണമാണ്, ഇത് ഹിംസാരഹിതമാണ്. രണ്ടുപേരുള്ളിടത്തല്ലേ വ്യവഹാരം. സന്യാസി ഏകാഗ്രിയാണ്. ഏകാഗ്രിയായിരിക്കുന്ന സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹിംസയ്ക്കുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പ്രകൃതി നിന്നെന്തെങ്കിലും സംഭവിച്ചാലും സ്വയം തന്റെ കർത്തൃത്വ ബുദ്ധിയോടുകൂടി ഹിംസയൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. വ്യവഹാരമില്ലാത്ത അസങ്കീർണത്വമാണ്. അസത്യം പറയേണ്ടി വിവരിച്ചാൽ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ, രണ്ടുപേരുണ്ടെങ്കിൽ, രണ്ടുപേരെന്നുള്ള വ്യവഹാരം ഉണ്ടെങ്കിൽ അവിടെ അസത്യം പറയേണ്ടി വരും. അത് ആദ്യം ദോഷമുണ്ട്, കുറ്റമില്ല. പ്രകൃതിയിലൂടെ നിയമമാണ്. രണ്ടുപേര് തമ്മിൽ എന്തെങ്കിലും വ്യവഹാരം വന്നാൽ അസത്യം കടന്നു വരും. ഒറ്റയാണെങ്കിൽ, ഏകാഗ്രിയാണെങ്കിൽ ദത്താത്രേയന്റെ മറ്റൊരു കഥ പറയുന്നത് ഏകാഗ്രിയാണ്, ആരുമായിട്ടും വ്യവഹാരമില്ല ഒരു തരത്തിൽ. പിന്നെ അസത്യം, അസത്യവചനത്തിനുണ്ട് അവസരങ്ങളില്ല. അതുകൊണ്ട് അസങ്കീർണത്വ അവരുടെ എല്ലാ കർമ്മങ്ങളും ഹിംസാ ശൂന്യമാണ്. പിന്നീട് എന്താണ്? ധ്യാന ധാരണാദി ലക്ഷണാനിച്ച. പിന്നെ സന്യാസിയുടെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ധ്യാന ധാരണ മാനസിക കർമ്മങ്ങളല്ല. സമാധി വരെയുള്ള കാര്യങ്ങളാണ് പരിശീലിക്കുന്നതെല്ലാം മാനസിക കർമ്മങ്ങളാണ്. ധ്യാനവും കർമ്മമാണ്. എനിക്ക് കർമ്മത്തിലൊന്നും താല്പര്യമില്ല, ധ്യാനത്തിലാണ് കൂടുതൽ താല്പര്യം. കർമ്മം ബന്ധിക്കുന്നതാണ്, അതുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഭാഷകാരം പറയുന്നത് ധ്യാനവും കർമ്മം തന്നെ, ധാരണയും കർമ്മം തന്നെ, ഇതെല്ലാം കർമ്മം തന്നെ. ശ്രവണ മരണങ്ങളെല്ലാം കർമ്മം തന്നെ, അതെല്ലാം മാനസികമായ കർമ്മം. സന്യാസിയുടെ കർമ്മങ്ങളല്ല, അത് ഹിംസാശൂന്യമാണ്. അതുകൊണ്ട് അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ഒരാശ്രമം വേണ്ട, അതാണ് സന്യാസാശ്രമം എന്ന് പറയുന്നത്. അതൊന്നും ഗൃഹസ്ഥാശ്രമത്തിൽ സാധ്യമല്ല. പൂർവക്ഷി എന്താണ് പറയുന്നത്? ഒരാശ്രമം മതി, ഗൃഹസ്ഥാശ്രമം, അവിടെ കർമ്മം ചെയ്യുക, ചിത്തശുദ്ധി നേടുക, അവിടെ ഇരുന്ന് ഞാനും സാധിക്കും. അതുകൊണ്ട് ഭാഷകാരൻ യോജിക്കുന്നില്ല, പറയുന്നത് ശരിയല്ല. മറ്റൊരാശ്രമമുണ്ട് സന്യാസാശ്രമം, അവിടുത്തെ ഈ കർമ്മങ്ങളുണ്ട്, അവിടെയാണ് ഹിംസാശൂന്യമായ കർമ്മങ്ങളുള്ളത്. ആ കർമ്മങ്ങളാണ് വിദ്യയ്ക്ക് സാക്ഷാത്കാരണമായിരിക്കുന്നത്. പക്ഷിരിച്ച തപസ ബ്രഹ്മവിജിജ്ഞാസസ്വീതി. തപസ്സുകൊണ്ട് ആ ബ്രഹ്മത്തെ അറിയുവാൻ, തപസ്സും ബ്രഹ്മതെല്ലാം ചേർത്താണ്. ബ്രഹ്മചര്യവും തപവും സത്യവചനവും സമവും ദമവും അഹിംസയെല്ലാം ചേർത്താണ് ഇവിടെ തപസ്സെന്ന് പറയുന്നത്. ഓരോന്നും തപസ്സാണ്. അതുകൊണ്ട് ബ്രഹ്മത്തെ അറിയാൻ തപസ്സിലൂടെ ശ്രമിക്കൂ എന്നാണ് വിധിച്ച. അത് മാത്രമല്ല, ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യം സന്യാസം ഇതാണ് ഗുരുപക്ഷി പറയുന്നത്. ഗാർഹസ്ഥ്യം കൂടിയേ തീരുന്നു. പക്ഷികാരം പറയുന്നത് അതത്ര നിർബന്ധമുള്ള ഒരാശ്രമമല്ല. ബ്രഹ്മചര്യം അല്ലെങ്കിൽ സന്യാസം ഇതാണ് ഒഴിവാക്കാൻ വയ്യാത്ത ആശ്രമം. മറ്റത് ഒഴിവാക്കാവുന്നതാണ്. ഗാർഹസ്ഥ്യം കൂടിയേ തീരുന്നുള്ള ജന്മാന്തരങ്ങളുടെ കർമ്മം ഭേഷിച്ച പ്രാഗതി ഗാർഹസ്ഥ്യ വിദ്യോത്പത്തി സംഭവ. ജന്മാന്തരങ്ങളുടെ കർമ്മം ഭേഷിച്ച പ്രാഗതി ഗാർഹസ്ഥ്യ വിദ്യോത്പത്തി സംഭവ. ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണം, കർമ്മം ചെയ്യണം, ചിത്തശുദ്ധി നേടണം, മോക്ഷം നേടണമെന്നാണ് പറയുന്നത്. അതിന്റെ ആവശ്യമില്ല. പൂർവ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുണ്ട്, ഒരാൾക്ക് ഗാർഹസ്ഥ്യത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ചിത്തശുദ്ധിയും വിദ്യ ഉത്പത്തിയും എല്ലാം സംഭവിക്കാം. അങ്ങനെ ഇരിക്കെ ഗാർഹസ്ഥ്യം കൂടിയേ തീരുമെന്ന് അങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ട് പ്രാഗതി ഗാർഹസ്ഥ്യ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരാൾക്ക് വിദ്യോത്പത്തി സംഭവിക്കാം. കർമാർത്ഥത്വ ഗാർഹസ്ഥ്യ പ്രവൃത്തി, ഗാർഹസ്ഥ്യം എന്തിനു വേണ്ടി? കർമാർത്ഥത്വ കർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരാൾക്ക് അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ വിദ്യോത്പത്തി സംഭവിച്ചു. അപ്പൊ ആ വിദ്യോത്പത്തി എന്ന് പറയുന്നത് എന്താണ്? വേദ അധ്യയനം ചെയ്തു, അവിടെ തന്നെ പറയുന്നു വേദം വിചാരം ചെയ്തു, വേദവിചാരം ചെയ്തു, ആൾക്ക് വേദ താല്പര്യമായി മനസ്സിലായി, വിദംശത്തിന്റെ താല്പര്യമായി മനസ്സിലായി, താൻ അകർത്താവായ ആത്മാവാണ്, കർമ്മശൂന്യനായ ആത്മസ്വരൂപമാണെന്ന് മനസ്സിലായി. ഈ മനസ്സിലാക്കുന്നതാണ് വിദ്യോത്പത്തി. ഇതറിയുന്നവർ പിന്നീടെന്തിന് ഗാർഹസ്ഥ്യം സ്വീകരിക്കണം? കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗാർഹസ്ഥ്യത്തെ സ്വീകരിക്കേണ്ട കാര്യമില്ല. കർമ്മസാധ്യായം ച വിദ്യായ സത്യം ഗാർഹസ്ഥ്യ പ്രതിമത്ത് അനർത്ഥികാരമാണ്. അതുകൊണ്ട് വേദാധ്യയനം ചെയ്യുന്ന കാലത്ത്, ബ്രഹ്മചര്യ കാലത്ത് തന്നെ കർമ്മസാധ്യമായ വിദ്യ അയാൾ വന്നു കഴിഞ്ഞു. കർമ്മം കൊണ്ട് സാധ്യമായ വിദ്യ, കർമ്മം ചെയ്യാതെ ഇതിനെ പൂർവജന്മ കർമ്മങ്ങളുടെ ഫലമായിട്ട് ഈ ജന്മത്തിൽ ബ്രഹ്മചര്യ ആശ്രമത്തിൽ തന്നെ വിദ്യ അയാൾ സത്യം വിദ്യ വന്നു കഴിഞ്ഞു. ഗാർഹസ്ഥ്യ പ്രതിപത്ത് അനർത്ഥിക ഏവ, പിന്നീട് ഗാർഹസ്ഥ്യത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നത് അനർത്ഥികയാണ്, അനർത്ഥമാണ്, നിഷ്പ്രയോജനമാണ്, ഒരു പ്രയോജനമില്ലാത്തതാണ്. ഗാർഹസ്ഥ്യം കൂടിയേ തീരൂ എന്ന് ഉള്ള വാദത്തിനെ നിഷേധിക്കാൻ അത് ശരിയല്ല. മറിച്ച് ഗാർഹസ്ഥ്യം പലരെ സംബന്ധിച്ചും അത് വ്യർത്ഥമാണ്, അനർത്ഥകമാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന് ആത്മബോധമുണ്ടായി. ആത്മബോധം ഉണ്ടായതിന് എന്താ സംഭവിക്കുന്നത്? കർമ്മത്യാഗമാണ്, കർമാനുഷ്ഠാനമാണ്. കർമാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടുള്ള ഗാർഹസ്ഥ്യം പിന്നെ എന്തും സ്വീകരിക്കണം. അതുകൊണ്ട് ഗാർഹസ്ഥ്യം നിർബന്ധമായി സ്വീകരിക്കേണ്ട ഒരു ആശ്രമമല്ല. മാനവിക ആശ്രമങ്ങളെ കുറിച്ച് പറയുന്നതെങ്കിലും അത് നിർബന്ധമായി സ്വീകരിക്കേണ്ടത് ബ്രഹ്മചര്യവും സന്യാസവും ഗാർഹസ്ഥ്യമല്ല എന്നാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത്. മറ്റ് ലോകം ധരിച്ചു വെച്ചിരിക്കുന്ന എന്താണ്? ഗാർഹസ്ഥ്യം ഉണ്ടാവണം, ഗാർഹസ്ഥ്യം ഉണ്ടായാലേ ലോകം നിലനിൽക്കും, പ്രജകളുണ്ടായാലേ പ്രജാ പരമ്പര സന്തതി പരമ്പര നിലനിൽക്കും എന്നൊക്കെയാണ് ലോകം ധരിച്ചിരിക്കുന്നത്. ഭാഷകാരനോട് യോജിക്കുന്നില്ല. ലോകം എങ്ങനെ നിലനിൽക്കും എന്നുള്ള കാര്യങ്ങളൊന്നും ജീവൻ ചിന്തിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? കാരണം ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ജീവനല്ല, ഈശ്വരനാണ്. ഈശ്വരൻ നിലനിർത്തിക്കണം, നിലനിർത്തേണ്ടിടത്തോളം കാലം അത് നിലനിർത്തും. ജീവൻ ചിന്തിക്കേണ്ട എന്താണ്? ആത്മശ്രേയസിനെക്കുറിച്ചാണ്, നിശ്രേയസത്തെക്കുറിച്ചാണ്. ജീവൻ സൃഷ്ടിയാകാൻ വേണ്ടിയിട്ടാണ്, ലോകത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈശ്വര സൃഷ്ടിച്ചു കഴിഞ്ഞു. ജീവസൃഷ്ടി നിശ്രേയസത്തിന് വേണ്ടിയിട്ടാണ്. അതിന് കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസം മതി, ഗാർഹസ്ഥ്യം ആവശ്യമില്ല. അതുകൊണ്ട് ഗാർഹസ്ഥ്യം നിർബന്ധപൂർവമായി ഒന്നുള്ളതല്ല എന്ന് പറയുമ്പോൾ കർമ്മം നിർബന്ധപൂർവമായി അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഇവിടെ ഗാർഹസ്ഥ്യം എന്ന് പറഞ്ഞാൽ കർമ്മം, ഭാഷ്യത്തിൽ സർവത്ര അതാണ്. ഗാർഹസ്ഥ്യം സമം കർമ്മം, കർമ്മം സമം ഗാർഹസ്ഥ്യം എന്ന് മനസ്സിലാക്കണം. സംഭവം തന്നെയാണ് കർമ്മത്തെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങളും അവിടെയാണ്. ഗാർഹസ്ഥ്യത്തിലോ ബ്രഹ്മചര്യത്തിലോ അങ്ങനെ സന്യാസത്തിലോ കർമ്മമില്ല. ബ്രഹ്മചര്യ ആശ്രമത്തിൽ വരുന്ന എന്താണ്? അവിടെ ഈ കർമ്മം ഉണ്ടാകുന്നതാണ് ബ്രഹ്മചര്യം, തപ, സത്യവചനം, സമദം, അഹിംസ, വേദാധ്യയനം തുടങ്ങിയ കാര്യങ്ങളാണ്. അത് ഗൃഹസ്ഥകർമ്മമാണ്, അത് അസങ്കീർണ കർമ്മമാണ്, തപസ്സാണ് മൊത്തത്തിൽ. സങ്കീർണ കർമ്മമാണ്. ഗൃഹസ്ഥാശ്രമ കർമ്മം അങ്ങനെയല്ല, സങ്കീർണ കർമ്മമാണ്. ഇതിന്റെ വ്യത്യാസം എന്നുവെച്ചാൽ അവിടെ ഹിംസയാണ്. എന്തുകൊണ്ട് ഹിംസിക്കാതെ വിവാഹം സാധ്യമല്ല? ഹിംസ ഹിംസ എന്ന് വെച്ചാൽ ഒരാളെ കൊല്ലുക എന്നുള്ള അർത്ഥം, ഏതെങ്കിലും തരത്തിലുള്ള പരപീഡനം, അത് ഹിംസ. വാചിക്കുന്നു, മനസ്സിക്കുന്നു, വായിക്കുന്നു, വ്യവഹാരത്തിൽ അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതിന് ഒരാളെ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാതെ സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞിട്ട്, സന്യാസം സ്വീകരിച്ചാൽ വ്യവഹാരത്തിലേർപ്പെട്ടാലും അവിടെ ഹിംസ വരും. ഈ പറയുന്ന എല്ലാ വ്രതങ്ങൾക്കും ദോഷം വരും. ബ്രഹ്മചര്യം, തപസ്, സത്യബോധം, ശമം, ദമം, അഹിംസ, ഇതെല്ലാം വ്യവഹാരത്തിൽ നിൽക്കുന്ന സന്യാസിക്കും ഇതിനെല്ലാം ഭംഗം. അത് ഭാഷകാരന്റെ അഭിപ്രായം. അത് അലംഘനീയമായി പരിപാലിക്കാൻ കഴിയത്തില്ല, അഭംഗുരമായത് തുടരത്തില്ല. ഈ വ്രതങ്ങൾ എന്തുകൊണ്ട് അവിടെ വ്യവഹാരം വരുന്നു? പിന്നെ അതിലെന്ത് ലേബൽ ഒട്ടിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം, സന്യാസം, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, ഇങ്ങനെയുള്ള വ്യത്യസ്ത ലേബലുകളിൽ കാര്യമില്ല. അവരുടെ ജീവിത ധർമ്മം അതിനാണ് മുഖ്യം. അത് സന്യാസത്തിൽ വ്യവഹാരം വന്നാൽ അത് സങ്കീർണമാണ്. അവിടുത്തെ കർമ്മങ്ങൾ ഹിംസാദി ദോഷങ്ങളോട് കൂടി ചെയ്തു. ഗാർഹസ്ഥ്യത്തിനും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഗാർഹസ്ഥ്യത്തിനാണോ മേന്മ അല്ലെങ്കിൽ സന്യാസത്തിനാണോ മേന്മ എന്ന് തീരുമാനിക്കേണ്ടതാണ്. അത് സങ്കീർണമാണോ അസങ്കീർണമാണോ? അസങ്കീർണമായിരിക്കണമെങ്കിൽ അവിടെ വ്യവഹാരം രീതമായിരിക്കണം. ഗൃഹസ്ഥാശ്രമത്തിന് വ്യവഹാരം ഒഴിവാക്കാൻ പറ്റത്തില്ല. അവിടെ വ്യവഹാരം കൂടിയേ തീരും. അവിടെ ഇതൊന്നും പൂർണ്ണമായി പാലിക്കാൻ കഴിയത്തില്ല. പിന്നെ വ്യവഹാരം ത്യജിക്കുന്നത് സന്യാസത്തിലെ സാധ്യമാണ്. അത് ശങ്കരാചാര്യർ പറയുന്ന സന്യാസത്തിൽ, ഇന്നത്തെ സന്യാസത്തിലല്ല. ഇന്നത്തെ സന്യാസത്തിന് വ്യവഹാരം ത്യജിക്കാൻ സാധ്യമല്ല. വ്യവഹാരത്തോട് കൂടിയിട്ട് അപ്പോൾ ഈ പറയുന്ന ബ്രഹ്മചര്യാദി തപസ് എല്ലാം ന്യൂനതകളും തരും. അതുകൊണ്ട് അതിന്റെ വ്യത്യാസത്തെ എടുത്ത് കാണിക്കും. എന്താണ് യഥാർത്ഥത്തിലുള്ള സന്യാസം, എന്താണ് ഗർഹസ്ഥ്യം, എന്താണ് അതിന്റെ ഗുണം, എന്താണ് അതിന്റെ ദോഷം. എന്തായാലും ഗൃഹസ്ഥാശ്രമം മാത്രം മതിയെന്ന് പറയുന്നതിനാണ് മനുഷ്യക്കാരെ യോജിക്കുന്നില്ല. ലോകാർത്ഥത്വ ചുത്രാധീനം ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്നു, ഗൃഹസ്ഥധർമ്മത്തെ അനുഷ്ഠിക്കുന്നു, പുത്രൻ, വിത്തം ഇതെല്ലാം സമ്പാദിക്കുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടി? ലോകാർത്ഥത്വ പുത്രാധീന ഗൃഹസ്ഥാശ്രമയുടെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് പരലോകത്തിന് വേണ്ടിയിട്ടാണ്, ശ്രേഷ്ഠമായ ലോകങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലെ ദക്ഷിണായനം, ഉത്തരായനം മാർഗങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. ഈ മാർഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കാനുള്ള കർമ്മങ്ങളോ ഉപാസനകളോ ഒക്കെ ചെയ്യുകയാണ് പുത്രനും മറ്റും. അതിനുവേണ്ടിയിട്ടാണ് പുത്രാദി സാധ്യഭ്യസ്ത അയൻ ലോക പിതൃലോ ദേവലോ ഇത്യേദേഭ്യോ വ്യാവൃത്ത കാമസ്യ നിത്യസിദ്ധാത്മലോക ദർശിന കർമാണി പ്രയോജനം അപശ്യത കഥം പ്രവൃത്തി രൂപദ്ധ്യത. സന്യാസിയിൽ എങ്ങനെ പ്രവൃത്തി സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയുള്ള സന്യാസി പറയുന്നു? പുത്രാദി സാധ്യഭ്യസ്ത, പുത്രാദി സാധ്യമായ ലോകം എന്ന് വെച്ചാൽ പുത്രൻ പിതാവിന്റെ കർമ്മങ്ങളെ പൂർത്തീകരിക്കുന്നതാണ്. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി മരിക്കാൻ ആർക്ക് സാധ്യത? ചെയ്തു വെച്ച കർമ്മങ്ങളെല്ലാം അപൂർത്തിയായേ ഒരാൾക്കും മരിക്കാൻ പറ്റും. എല്ലാ കർമ്മവും പൂർത്തിയാക്കാൻ കഴിയത്തില്ല. അപ്പൊ കർമ്മത്തിൽ ന്യൂനതയോടുകൂടി മരിക്കും. പക്ഷെ ഒരു കർമ്മം ചെയ്താൽ ആ കർമ്മം പൂർത്തിയാകണമെന്നാണ് നിയമം. എന്തുകൊണ്ട്? കർമ്മം അന്യൂനമായി പൂർത്തിയായാലേ അത് ഫലമുണ്ടാകും. പക്ഷെ ഒരുവൻ കർമ്മത്തിലേർപ്പെട്ടിരിക്കുമ്പോൾ, ഇവിടെ പറയുന്നത് വൈദികമായ കർമ്മങ്ങളെ കുറിച്ചാണ്, താൻ തുടങ്ങി വെച്ച എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി മരിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. കാരണം ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം കർമ്മങ്ങൾ പൂർത്തിയാകുന്നില്ലെന്നാണ്. ഇടയ്ക്ക് മരിച്ചു പോകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവസരങ്ങൾ വരാം, കർമ്മങ്ങൾ തുടർന്നു പോകാം അറിയാതെ വരാം, നിത്യാഗ്രഹം പോകും, ഒന്നും ചെയ്യാൻ കഴിഞ്ഞൊന്നും ആരോഗ്യമില്ലെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞൊന്നും ചെയ്തിരിക്കാൻ ഒരിക്കൽ ആൾ മരിച്ചുപോയെന്നില്ല. കർമ്മ പൂർത്തി ഒരു ജീവിതത്തിന് സാധ്യമല്ല. അതിന് കർമ്മം എങ്ങനെ പൂർത്തിയാകും? അതിന് വേണ്ടിയിട്ടാണ് പുത്രൻ. പുത്രൻ എന്ത് ചെയ്യുന്നു? ആ കർമ്മത്തെ പൂർത്തിയാകുന്നു. പിതാവിന്റെ കർമ്മത്തെ പുത്രൻ പൂർത്തിയാകുമ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പിതാവിന് പിതൃലോകം, ദേവലോകം തുടങ്ങിയ ലോകങ്ങൾ എന്തിനു വേണ്ടിയാണ് അവന് ജീവിതത്തിൽ ആ ലോകങ്ങൾ? ഈ തീരേഭ്യോ വ്യാപൃത കാമസ്യ, ഇതിനൊന്നും കാമനയില്ലാത്ത ഒരു ലോകവും വേണ്ട. ലോകത്തിന് വേണ്ടി പുത്രവും പുത്രനും വേണ്ട. ലോകത്തിന് വേണ്ടിയിട്ടാണ് പുത്രൻ, അത് പുത്രനും വേണ്ട. നിത്യസിദ്ധാത്മലോക ദർശന, മറ്റ് ലോകങ്ങളെയല്ല അവൻ പ്രതീക്ഷിക്കുന്നത്, ആത്മലോകത്തെ അവൻ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്, സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രുതിയിൽ നിന്ന് തത്വത്തെ അവഗ്രഹിച്ചിരിക്കും. കർമാണി പ്രയോജനം അപശ്യത, അവനെ സംബന്ധിച്ച് കർമ്മങ്ങൾക്ക് യാതൊരു പ്രയോജനവും. കഥം പ്രവൃത്തി രൂപത്തിലെ അവനെങ്ങനെ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കും എന്നാണ്. ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുവന് ആത്മതത്വത്തെ കുറിച്ച് ഗ്രഹിക്കാൻ അവസരം വന്നാൽ എന്തിനു വേണ്ടി അയാൾ ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കണം? പ്രയോജന അവശ്യത, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അന്ന് ഗൃഹസ്ഥാശ്രമം നിർബന്ധമായി സ്വീകരിക്കേണ്ട ഒന്നല്ല. അത് മാത്രമല്ല, ഇനി ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു തന്നെ അത് പൂർവ്വ സംസ്കാരം ഉണ്ടെങ്കിൽ അവൻ അത് വഴിയിൽ കളഞ്ഞിട്ട് പോകും. അത് തുടങ്ങുകയാണെന്ന് നിയമമൊന്നുമില്ല. ഗൃഹസ്ഥാശ്രമത്തെ അവസാനിപ്പിച്ചാൽ അതിൽ പാപമോ ഏതെങ്കിലും തരത്തിലും ദോഷമോ ഒന്നും പറയുന്നില്ല. ഒരുവൻ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുക തന്നെ വിദ്യ വന്നു കഴിഞ്ഞാൽ ജ്ഞാനപ്രാപ്തി ഉണ്ടായാൽ അവനത് ഉപേക്ഷിക്കാവുന്ന ഉപേക്ഷിക്കണമെന്നോ ഉപേക്ഷിക്കാത്തവരുണ്ടായിരിക്കാം, പക്ഷെ ഉപേക്ഷിക്കാം. അത് ഇവിടെ പറയുന്നത് വിദ്യ ഹേതുവായിട്ടുള്ള ഗൃഹസ്ഥാശ്രമത്തെ ആകട്ടെയാണ്.